إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأصدق السنن سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم قل لا يعلم من في السماوات والأرض الغيب إلا الله وما يشعرون أيان يبعثون പ്രിയം ഉള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ എല്ലാ വിധിവിലക്കുകളും മാനിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൽപ്പെടി ജീവിതത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിക്കാതെ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി പരിശ്രമിക്കണം എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ എല്ലാ പ്രസംഗത്തിനു മുമ്പുള്ള വസിയ്യത്ത് ഞാനിവിടെ ആവർത്തിക്കുകയാണ്. സൂറത്ത് അന്നംലിലുള്ള 65-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഓതി വെച്ചിട്ടുള്ളത്. ആയത്തിന്റെ നേർക്കുനേരെയുള്ള അർത്ഥം, ഖുൽ നബിയെ പറയുക, ലാ യഅലമു മൻ ഫിസ്സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാ, ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള ഒരാളും തന്നെ ഗൈബ് അറിയുകയില്ല, മറഞ്ഞ കാര്യം അറിയുകയില്ല. വമാ യസ്റൂൻ അയ്യാൻ യുബഅസൂൻ, അവർ എപ്പോഴാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പോലും അവർക്കറിയുകയില്ല. ഇത് ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാന അഖീദയിൽപ്പെട്ടതാണ്. മറഞ്ഞ കാര്യം, ഗൈബിയായ കാര്യം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല. ആകാശലോകത്തുള്ള മലക്കുകൾക്കോ ജിന്നുകൾക്കോ അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള നബിമാർക്കോ ഔലിയാവിനോ ആർക്കും തന്നെ മറഞ്ഞ കാര്യം അറിയുകയില്ല. ഇത് നമ്മുടെ അഖീദയുടെ ഭാഗമാണ്. ഇത് നാം ഉറച്ചു വിശ്വസിക്കണം. മനുഷ്യന് അറിവ് നേടാനുള്ള പല വഴികളുമുണ്ട്. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അറിവ്, കണ്ടറിവ്, കേട്ടറിവ്, തൊട്ടറിവ്, മണത്തറിവ്, രുചിച്ചറിവ്, ഇതിനൊക്കെയാണ് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അറിവ് എന്ന് പറയുന്നത്. പിന്നെ അവന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചും പഠിച്ചും മനനം ചെയ്തും പരീക്ഷണങ്ങൾ നടത്തിയും അതുപോലെ അവൻ കണ്ടുപിടിച്ച ഉപകരണങ്ങൾ ഉപയോഗിച്ചും പലതരം അറിവുകളും കരസ്ഥമാക്കാൻ കഴിയും. എന്നാൽ ഈ നിലക്കൊന്നും അറിയാത്ത കാര്യങ്ങളെ കുറിച്ചാണ് ഗൈബിയായ കാര്യം, മറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. പൊതുവെ അദൃശ്യ കാര്യം എന്ന ആളുകൾ പറയാറുണ്ട്. അത് അത്ര കൃത്യമല്ല. അദൃശ്യം എന്ന് പറഞ്ഞാൽ കണ്ണിൽ കാണാത്തത് എന്നേ ഉള്ളൂ. കണ്ണിൽ കാണാത്തതെല്ലാം ഗൈബായിക്കൊള്ളണമെന്നില്ല. ഗൈബ് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ആപേക്ഷിക ഗൈബ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഗൈബല്ല, എന്നാൽ ഒരു വശം ഗൈബാണ്. ഇപ്പൊ എന്റെ കീശയിൽ എന്താണുള്ളത് എന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഗൈബാണ്. നിങ്ങൾ വന്നിട്ട് എന്റെ കീശയെ കൈയിട്ടെന്ന് നോക്കിയാലോ അതറിയും. ഞാനൊരു പെട്ടി കൊണ്ടെന്നാണ് വെച്ചു, ആ പെട്ടിയിലുള്ളത് എന്താ? ഇപ്പൊ നിങ്ങൾക്കത് ഗൈബാണ്. ചില തുറന്നാലോ അതിനുള്ളിൽ എന്താണെന്ന് അറിയും. അപ്പൊ ഇതിനാണ് ആപേക്ഷിക ഗൈബ് എന്ന് പറഞ്ഞത്, യഥാർത്ഥ ഗൈബല്ല. ഇപ്പോ നമ്മൾ കാണാത്തത് പൂച്ച കാണും. പൂച്ചക്ക് നല്ല കാഴ്ച ശക്തി ഉണ്ട് അല്ലേ? അതുപോലെ നമ്മൾ കേൾക്കാത്തത് ചിലപ്പോ നായ കേൾക്കും. നായക്ക് ഭയങ്കര കേൾവി ശക്തിയുണ്ട്. അതുകൊണ്ട് നമ്മളെ നായക്ക് കൈമറിയും അല്ലെ, നമ്മളെ പൂച്ചക്ക് കൈമറിയും എന്ന് പറയോ? ഇല്ല. അപ്പൊ നമ്മൾ കാണാത്തത് ജിന്ന് കാണും. അതുകൊണ്ട് ജിന്നിന് കൈമറിയും എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുപോലെ അതിനെല്ലാം ആപേക്ഷിക കൈബ് എന്ന് പറയുന്നത്, യഥാർത്ഥ കൈബല്ല. അങ്ങനെ ആപേക്ഷിക കൈബും യഥാർത്ഥ കൈബും, യഥാർത്ഥ കൈബ് എന്ന് പറയുന്നത് ഒരു നിലക്കും ഒരു സൃഷ്ടിക്കും അറിയാൻ സാധിക്കാത്തതും അള്ളാഹുവിന് മാത്രം അറിയുന്നതുമായ കാര്യങ്ങളാണ്. അതിനാണ് യഥാർത്ഥ കൈബ് എന്ന് പറയുന്നത്. ആ കൈബിയായ കാര്യം അള്ളാഹുവല്ലാത്ത പലർക്കും അറിയും. ചില മലക്ക്, ചില ഔലിയാക്കന്മാർക്കും പുണ്യപുരുഷന്മാർക്കും തങ്ങന്മാർക്കും ഒക്കെ അറിയും.
എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം മുസ്ലിമീങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിലെ മുസ്ലിമീങ്ങളിൽ വലിയൊരു വിഭാഗം അവകാശപ്പെടുന്നത് ഞങ്ങൾ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ആളുകളാണ്. എന്താണ് ഈ അഹ്ലു സുന്നത്തുൽ ജമാഅത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ സഹാബത്തിന്റെയും നിലപാടുകളും ജീവിത രീതിയും അനുസരിച്ച് ജീവിക്കുന്നവർ. അവർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുക, അവർ ദീനനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക, അതാണ് അവരുടെ മാർഗം എന്ന് പറയുന്നത്. എന്നാൽ അവരാരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അല്ലെങ്കിൽ സഹാബികളോ അല്ലാഹു അല്ലാത്തവർക്കും അറിഞ്ഞ കാര്യം അറിയും എന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഇന്നാളുകൾ നഷ്ടപ്പെട്ട സാധനങ്ങൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തങ്കന്മാരെടുത്തോ കണക്കന്മാരെടുത്തോ കണക്ക് നോക്കുന്ന ആളുകളെടുത്തോ ഒക്കെ പോകും. ഭാവി അറിയാൻ വേണ്ടി പല ആളുകളും പോകും അല്ലെ. ചില ആളുകൾ മുഖലക്ഷണം പറയുന്ന ആളെടുത്ത് പോകും, ചിലർ കൈരേഖ നോക്കുന്ന ആളുകളെടുത്ത് പോകും, ചിലർ കവടി നിരത്തി കാര്യം പറയുന്ന ആളെടുത്ത് പോകും. അങ്ങനെയുള്ള ആളുകളെടുത്ത് പോകാൻ തന്നെ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം. മന്നത കാഹിനൻ ഔ അറാഫൻ, ആരെങ്കിലും ഒരു ജ്യോതിഷന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഭാവി പ്രവചനക്കാരന്റെ അടുത്ത് പോയി എന്നിട്ട് അയാൾ പറയുന്നത് വെറുതെ കേട്ടുണ്ട്, വിശ്വസിച്ചൊന്നുമില്ല, പോയാൽ തന്നെ അയാളുടെ 40 ദിവസം സംസ്കാരം സ്വീകരിക്കൂലാകാം. അയാൾ പറയുന്നത് വിശ്വസിച്ചാലോ ഫഖദ് കഫറ ബിമാ ഉൻസില അല മുഹമ്മദ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ അയാൾ അവിശ്വസിച്ചു, കാഫിറായി പോയി എന്നാണ്. പക്ഷെ നമ്മുടെ ആളുകൾ, ചില ആളുകൾ വിശ്വസിക്കുന്നത് അത് മുസ്ലിം അല്ലാത്ത വല്ല നായരോ നമ്പൂരിയോ ഒക്കെ പറഞ്ഞ കാര്യം അറിഞ്ഞ് പറഞ്ഞിരുന്നാൽ ജോലിച്ചപ്പണിക്കോയ അവരടുത്ത് പോകാൻ പാടില്ല. നമ്മളെ തങ്ങൾ പാപ്പാന്റെ അടുത്തും അല്ല ജിന്നു കൂടിയ ബീവിന്റെ അടുത്തും മറ്റേ ആളെടുത്തൊക്കെ പോയാൽ ഉസ്താദിന്റെ അടുത്തൊക്കെ പോയിട്ട് മറിഞ്ഞ കാര്യം അറിയാൻ മൂപ്പര് ഗണിച്ച് പറയും, മൂപ്പര് കവടി നിരത്തി പറയും, അത് നമ്മൾക്ക് വിശ്വസിച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്ന് കരുതുന്ന ആളുകൾ നമ്മുടെ സമുദായത്തിലുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനത്തെ ആരുമില്ല. മറിഞ്ഞ കാര്യം പറയുന്ന ആരും തന്നെ ഇല്ല എന്നാണ് ഈ ആയത്ത് ഖണ്ഡിതമായി പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരല്ലേ നബിമാർ. ആ നബിമാർക്ക് ദുനിയാവിൽ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു വഹിയായി അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ മറിഞ്ഞ കാര്യം അറിയാനുള്ള ഒരു കഴിവ് അവർക്കുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. പക്ഷെ നമ്മളെ ഖൗമ വിശ്വസിക്കുന്നുണ്ടാണ്. പക്ഷേ അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് കെട്ടുകഥകൾ മുസ്ലിം സമുദായത്തിൽ പ്രചരിച്ചിട്ടുണ്ട്. യഥാർത്ഥ മുഹിയത്തിൻ ശേഖ് അബ്ദുൽ ഖാദർ ജീലാനിയെ അല്ല നമ്മുടെ ഖൗമ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ മുഹിയത്തിൻ മാലയുണ്ട്, മുഹിയത്തിൻ മൗലീദുണ്ട്, മുഹിയത്തിൻ ശേഖിന്റെ പേരിലുള്ള കുസുബിയത്തുണ്ട്. ഇതിനൊക്കെ നിരവധി കള്ളക്കഥകൾ കുത്തി നിറച്ചിട്ടുണ്ട്. ഈ മുഹിയത്തിൻ മാല എന്ന് പറയുന്ന സാധനം ആരുണ്ടാക്കിയതാ? കോഴിക്കോട്ടുകാരൻ ഖാദി മുഹമ്മദ് എന്ന ആളുണ്ടായിരുന്നു. അത് ആ മാലയെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നോവർ ഹോർവൈദൊക്കെയും നോക്കിയെടുത്തോവർ, മനസ്സിലെ, അവർ സ്വന്ത ബൈക്കിന്നും ബഹജ കിതാബിന്നും അങ്ങീന തെക്കുമില തന്നിന്നും കണ്ടോവർ. ഇപ്പൊ ബഹജത്തുള്ള സിറാറ് തെക്കുമില അവർ സ്വന്ത വയസ്സ് പോലെയുള്ള ചില ഹീറ കിതാബുകൾ സൂഫികൾ എഴുതിണ്ടാക്കിയതാണ്. അതിൽ നിന്നാണ് ഖാദി മുഹമ്മദ് വിവരങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിലുള്ള മുഹിയദ്ദീൻ ശേഖിനെ അല്ല അവർ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ആ മാല അത് സത്യസമ്പൂർണമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. മുഹിയദ്ദീൻ മാല 100-100 സത്യമാണ് എന്ന് കരുതുന്ന ആളുകളുണ്ട്. ഹെഷാ മകറിബിന്നിടയിൽ മുഹിയദ്ദീൻ മാല ചൊല്ലിയിരുന്ന മങ്കൂസ് മൗലി തോതിയിരുന്ന എല്ലാ വീടുകളും മുസ്ലിം വീടുകളായി കാണുന്നു, അല്ലാത്ത വീടൊന്നും മുസ്ലിം വീടല്ല എന്ന് കരുതിയിരുന്ന ഒരു കാലുണ്ടായിരുന്നു. ഇന്നും ആളുകൾ മുഹിയദ്ദീൻ ശേഖ് റഹ്മത്തുള്ളാഹി അലൈഹി 100 ആണ്ടുകൾക്കും ഇറാഖിൽ മരിച്ചുപോയ അദ്ദേഹം ഇവിടുന്ന് വിളിച്ചാൽ അദ്ദേഹം കേൾക്കും. യാ ശേഖ് മുഹിയദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് വിളിച്ചാൽ അദ്ദേഹം നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അറിയും, നമ്മുടെ ബുദ്ധിമുട്ടുകൾ തീർത്തു തരും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ സമുദായത്തിലുണ്ട്. ആ മാലയിൽ പറയുന്നുണ്ട് കണ്ണിൽ കാണാത്തതും കൽപകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കണ്ട് പറഞ്ഞോവർ. അദ്ദേഹത്തിന് കണ്ണ് കാണാത്തതും കൽപ്പിലുള്ള ആൾ കാര്യങ്ങളൊക്കെ മുഹിയദ്ദീൻ ശേഖിന് കണ്ണിൽ കണ്ടതുപോലെ പറഞ്ഞു തരാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളെ കൽപകം എന്നോവർ. ഒരു കുപ്പി സ്ഫടികമാണ്, ലൊടിലുണ്ടെന്നാ നോക്കിയാൽ കാണുമല്ലോ, അതുപോലെ നമ്മളെ മനസ്സിലുള്ളത് കാണുമെന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. മുഹിയദ്ദീൻ ശേഖ് റഹ്മത്തുള്ളാഹി അലൈഹിയേക്കാളൊക്കെ എത്രയോ ശ്രേഷ്ഠനാണല്ലോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം അഷ്റഫുൽ ബശറാണ്, ഈ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ, മനുഷ്യവർഗത്തിൽ ഏറ്റവും ഉത്തമൻ, അങ്ങനെയുള്ള നബിമാരുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ഉത്തമനായ നബി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തം ഭാര്യയുടെ മനസ്സിലുള്ളത് പോലും അറിയാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച്, അവര് സഫ്വാൻ എന്ന സഹാബിയുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു വന്നൊരു കള്ളക്കഥ മുനാഫിക്കുകൾ പകുതി വരുത്തി. ഒരു യുദ്ധം കഴിഞ്ഞ് വരികയാണ്. അപ്പൊ യുദ്ധത്തിന് താവളത്തിലെത്തിയപ്പോ യുദ്ധത്തിൽ നബി സല്ലല്ലാഹുവിന്റെ ഭാര്യമാര് പുറത്തു പോകുമ്പോ ഒട്ടകക്കട്ടിൽ, ഒട്ടകത്തിന് പുറത്തൊരു കൂടാരുണ്ടാവും, ആ കൂടാരത്തിനുള്ളിലായിരിക്കുക, ആരും അവരെ കാണൂല, അവരുടെ രൂപം പർദ്ദയുടെ രൂപം പോലും പുറത്ത് കാണൂല. അങ്ങനെ അവരെ കൂടാരത്തിരിക്കും, കൂടാരം എടുത്ത് ഒട്ടകം പുറത്തു വെക്കും. താവളത്തിലെത്തിയപ്പോ ഒട്ടകം ഇരുന്നു, താവളം ഹൗദജ് ഈ ഒട്ടകക്കട്ടെടുത്ത് പുറത്തു വെച്ചു. പിന്നെ പോരാ നേരത്ത് ഒട്ടകക്കട്ടെടുത്ത് ഒട്ടകത്തിന്റെ പുറത്തു വെച്ചു. അപ്പൊ അവർ കനമില്ലാത്ത ഒരു സ്ത്രീ ആയിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ. അപ്പൊ ഒട്ടകക്കട്ടെടുത്തിട്ട് സഹാബിമാർ വിചാരിച്ചു ഇതിന്റെ ഉള്ളിലുണ്ടാവും. ആയിഷ ബീബി വെളിക്കിരിക്കാൻ വേണ്ടി കുറച്ച് ദൂര സ്ഥലത്തേക്ക് പോയത്, മരുഭൂമിയല്ലേ, കുറച്ച് ദൂരത്തേക്ക് പോയി. അങ്ങനെ അവിടെ മാല വീണുപോയി, അത് തെരഞ്ഞെടുത്ത് കുറച്ച് സമയം പോയി. അപ്പോഴേക്കും സൈന്യം ഇവിടുന്ന് പോയി കഴിഞ്ഞു. ഇവിടുത്തെ എല്ലാ ജിന്നുകൂടിയ ബീവിയേക്കാളും വലിയ വലിയത്തുകളെക്കാളൊക്കെ വലിയ വലിയത്തല്ലേ ആയിഷ റളിയല്ലാഹു അൻഹ. എന്നിട്ട് അവർക്ക് മറിഞ്ഞ കാര്യം അറിഞ്ഞോ, നബിയും സഹാബത്തും വിട്ടുപോയി അറിയുന്നില്ല. അവരീ അവിടെ ഉണ്ടാവുമല്ലോ, തിരിച്ചു നോക്കും, ഭാര്യയും കണ്ട എല്ലാരും പോയിരിക്കുന്നു. അള്ളാന്റെ റസൂൽ അറിഞ്ഞോ, എന്റെ ഭാര്യ ഒട്ടക്കട്ടിനുള്ളിലില്ല, വെറും കട്ടിലാണ് അവരെടുത്തു വെച്ചത്. അവരെടുത്തു വെച്ച സഹാബിമാർ വലിയ ഔലിയാക്കന്മാരല്ലേ, അവരറിഞ്ഞോ ഇതിനുള്ളിൽ ആയിഷ ബീബിയില്ല. ഇന്ന് എല്ലാവർക്കും അറിയാം, എല്ലാം അറിഞ്ഞ കാര്യം, ആ തങ്ങളറിഞ്ഞു, ഈ തങ്ങളറിഞ്ഞു, അവിടെ കുഴിച്ചു നോക്കിയപ്പോ മയ്യത്ത് കിട്ടി, ആ തങ്ങള് പറഞ്ഞു ചോദിച്ചിട്ടാ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞും വാട്സപ്പിൽ പ്രചരിപ്പിച്ചൊക്കെ നടക്കുന്ന കൗമിന്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചു നോക്കൂ. എന്നിട്ടോ ആയിഷ റളിയല്ലാഹു അൻഹ വന്നപ്പോ ആരുമില്ല, സൈന്യം വിട്ടുപോയിരിക്കുന്നു. അവരങ്ങനെ ഇരുന്നു. അപ്പൊ സഫ്വാൻ എന്ന സഹാബിയെ സൈന്യത്തിന്റെ പിന്നിൽ റസൂലുള്ള നിയോഗിച്ചിരുന്നു. എന്തെങ്കിലും വീണുപോകി എന്തെങ്കിലും കാര്യം കണ്ടോ, ഒരാളെ ബാക്കിൽ ഇങ്ങനെ വിജിലന്റ് ആയിച്ചു. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ നിൽക്കുന്നത് കണ്ടു ആര്, പക്ഷെ മുഖം വന്നപ്പോൾ തന്നെ എന്ത് ചെയ്തു, ഹിജാബ് താഴ്ത്തി ഇട്ടു. പക്ഷേ മുമ്പ് കണ്ടു പരിചയമുള്ളതുകൊണ്ട് ചെല്ലിച്ച ശരീരമാണ് നബിന്റെ ഭാര്യ ആയിരിക്കും ഊഹിച്ചു. അങ്ങനെ ഒട്ടകത്തെ താഴ്ത്തി കൊടുത്ത് അദ്ദേഹം ഇറങ്ങി, അവരൊട്ടക പുറത്ത് കയറി, ഒന്നും സംസാരിച്ചിട്ടില്ല. അങ്ങനെ നടന്നു റസൂലിന്റെ കൂടെ, അവരുടെ കൂടെ എത്തി. അപ്പോഴേക്കും മുനാഫിക്കുകൾ പരിഞ്ഞു വരത്തി, സഫ്വാനും ആയിഷ ബീബിയും തമ്മിൽ അഭീത ബന്ധത്തിൽ ഏർപ്പെട്ടു. സ്വന്തം ഉമ്മാന്റെ സ്ഥാനത്താണ് നബി സല്ലല്ലാഹുവിന്റെ ഭാര്യമാരെ നമ്മളൊക്കെ കാണേണ്ടത്, സഹാബത്തും അങ്ങനെയാ കണ്ടത്. എന്നിട്ട് പോലും മുനാഫിക്കുകൾ പറഞ്ഞു വരത്തിയപ്പോൾ സഹാബികളിൽപ്പെട്ട ഔലിയാക്കന്മാർ പലരും അത് വിശ്വസിച്ചു, അവരും അത് പറഞ്ഞു നടക്കാൻ തുടങ്ങി. അങ്ങനെ ആകപ്പാടെ പ്രശ്നം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലരോടും കൂടി ആലോചിച്ചു, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്താ ചെയ്യേണ്ടത്. ചിലരൊക്കെ പറഞ്ഞു, ഞങ്ങൾ തലാഖില്ലിക്കളി നബിയെ, വേറെയും പെണ്ണില്ലേ. വേറെ ചില ആളുകൾ പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കലും അത് ചെയ്യൂല നബിയെ. ആകെ ആശയക്കുഴപ്പത്തിലായി. ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി. ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞു, കട്ടിലിൽ മുഖത്തോട് മുഖം നോക്കി ഇരിക്കുകയാണ്. ആയിഷ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണം, അത് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അള്ളാഹു സ്വീകരിക്കും എന്ന് പറഞ്ഞു. ആയിഷ ബീബി കരയാണ്. അപ്പൊ ആയിഷ ബീബി അറിഞ്ഞിട്ടില്ല തന്നെ കുറിച്ച് ഇങ്ങനെ കള്ളപ്രചരണം നടക്കുന്നത്. വലിയ തായ ആയിഷ ബീബി അറിഞ്ഞിട്ടില്ല, ശുശ്രൂഷിക്കാൻ നിൽക്കുന്ന പെണ്ണ് പറഞ്ഞിട്ടാണ് നിങ്ങളെപ്പറ്റി ഇങ്ങനെ പുറത്തൊരു കള്ളപ്രചരണം നടക്കുന്നുണ്ട്. അതോടെ അവർക്ക് രോഗം മൂർച്ഛിച്ചു, സ്വന്തം വീട്ടിലേക്ക് പോയി. പിന്നെ കരച്ചിലോട് കരച്ചിൽ തന്നെയാണ്. അപ്പോഴാണ് റസൂൽ വന്നിട്ട് ഏതാണ്ട് ഒരു മാസമായിട്ട് വന്നിട്ട് പറയുന്നത്, നബിയെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂല, കാരണം അത്രമാത്രം നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യും. ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എന്റെ റബ്ബിനറിയാം, എന്റെ റബ്ബ് തന്നെ എന്റെ നിരപരാധിത്വം വെളിപ്പെടുത്തണം. അങ്ങനെ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി വരുന്നു, ഇന്നല്ലദീന ജാഉ ബിൽ ഇഫ്കുസ്ബതു മിൻകും, ഈ കള്ളാരോപണം കൊണ്ടുവന്നത് നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു വിഭാഗം ആളുകൾ തന്നെയാണ് എന്നത് തുടർന്നുകൊണ്ട് സൂറത്തുൻ നൂറിലെ ആയത്തുകൾ അവതരിച്ചു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി ഭാര്യയോട് പറയുന്നത്, ആയിഷ സന്തോഷിച്ചു കൊള്ളുക, നിന്റെ നിരപരാധിത്വം അല്ലാഹു സുബ്ഹാനഹു വതആല ഇദാ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന്. ഇവിടെ നമ്മൾ ചിന്തിച്ചു നോക്കണം. ഇവിടെ മുഹയ്യദ്ദീൻ ഷെയ്ഖിന് കണ്ണു കാണാത്തതും കൽപകത്തുള്ളതൊക്കെ അറിയുന്ന പറയുന്നല്ലോ, എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തം ഭാര്യയുടെ മനസ്സിലുള്ളത് അറിയാൻ സാധിച്ചില്ല. എന്നിട്ട് ആകെ ആഭ്യന്തര കുഴപ്പം മുസ്ലിമീങ്ങൾക്കിടയിൽ ഈ കള്ളപ്രചരണം നടന്നിട്ട്, റസൂലുള്ളാഹിന്റെ ഭാര്യയെ പറ്റിയാണ് ഈ കള്ളപ്രചരണം, അതൊന്ന് തിരുത്തി കൊടുക്കാൻ നബിക്ക് സാധിച്ച ഒരു മാസം അള്ളാഹുവിന്റെ ആയത്തിറങ്ങാൻ കാത്തു നിൽക്കേണ്ടി വന്നു എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് എന്നിട്ട് ഈ ഖൗമ വിശ്വസിക്കുകയാണ്. അതേസമയം ഇവർ തന്നെ പണ്ഡിതർസിൽ പഠിപ്പിക്കുന്നെന്താ, അൻ നബിയു അഫ്ളു മിനൽ വലി, ഒരു നബിയാണ് വലിയിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠൻ. ഒരു വലിയ എത്ര വലിയ വലിയായാലും നബിമാരെ പദവിയിലേക്ക് അവർ എത്തുന്നതേ അല്ല എന്നാണ് ഇവർ അഖീദയായി പഠിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്, നബിമാർക്കറിയാത്ത കാര്യങ്ങൾ പോലും ഔലിയാക്കന്മാർക്കറിയും എന്നാണ് ഇവർ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, സൂഫികളുടെ വിശ്വാസം തന്നെ എന്താണെന്നറിയോ, അള്ളാഹുവിൽ നിന്ന് നേരിട്ട് സൂഫി ശേഖന്മാർക്ക് അറിവ് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ശേഖന്മാർക്ക് ലദുന്നിയായ ഇൽമുണ്ട്. നിങ്ങൾ നബിമാർക്കുള്ളത് വഹിയാണ്, വഹി എന്ന് പറഞ്ഞാൽ ജിബ്രീൽ മുഖേന അള്ളാഹു അറിയിക്കുന്ന വിവരം. എന്നാൽ അള്ളാഹുന്ന് നേരിട്ടാണ് ഞങ്ങളുടെ ശേഖന്മാർ അറിവ് സ്വീകരിക്കുന്നത്. ഹദ്ദസനി ഖൽബി അൻ റബ്ബി, എന്റെ റബ്ബിൽ നിന്നും എന്റെ ഖൽബ് എന്നോട് ഹദീസ് പറഞ്ഞു എന്നാണ് ശേഖന്മാർ പറയുക. എങ്ങനെയുണ്ട്? അത്രയും അങ്ങേയറ്റത്തെ പിഴച്ച വിശ്വാസമാണ് സൂഫികൾ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. ഖുദ്നാ ബഹ്റൻ വഖഫർ റസൂൽ സാഹിബ് ലഹു, ഞങ്ങൾ ആഴത്തിലുള്ള ആഴിയിലേക്ക്, ആ കടലിലേക്ക്, സാഗരത്തിലേക്ക് പ്രവേശിച്ചു ഞങ്ങൾ സൂഫികൾ. എന്നാൽ നബിമാർ ആ കരക്ക് നിൽക്കുകയാണ്, അവർക്കതിൽ ഇറങ്ങാൻ കഴിയുന്നില്ല. ലദുനിയായ ഇൽമിന്റെ ബഹ്റാണ് എന്നാണ് ഔലിയാക്കന്മാരെ പറ്റി വിശ്വസിക്കുന്നത്. നബിമാരെക്കാളും വലിയ വഹിയ് അവർക്കുണ്ടെന്ന് കരുതി. പക്ഷെ വഹിയ എന്ന് പേര് പറയില്ല, അതിന് ഇൽഹാമെന്നോ കറാമത്ത് എന്നോ പലതും പേര് പറഞ്ഞു കൊടുക്കുക ചെയ്യാറുള്ളത്. എന്നാൽ സുഹൃത്തുക്കളെ, ഇതെല്ലാം തെറ്റായ സംഗതികളാണ്. നബിമാരെക്കാളും വലിയൊരു വലി ഉണ്ടാവോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ എന്റെ അടുക്കൽ കേസ് വാദിക്കാൻ വരും, ഇന്നമാന ബശറുൻ, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്, ഇന്നക്കും തഖ്തസിമൂൻ ഇലയ്യ, നിങ്ങൾ എന്റെ അടുക്കൽ കേസ് ബോധിപ്പിച്ച് തർക്കിക്കാൻ വേണ്ടി വരും, വാദിയും പ്രതിയും ഉണ്ടാകും. വലഅല്ല ബഅദുക്കും അൽഹന ബിഉജ്ജതിഹി മിൻ ബഅലിൻ, ചിലർ മറ്റു ചിലരെക്കാൾ തന്റെ വാദം സമർത്ഥിക്കുന്നതിൽ വലിയ വാചാലനായിരിക്കും, നല്ല വാഗ്വൈഭവമുള്ള ആളായിരിക്കും. ആള് കള്ളനാണ്, പക്ഷെ പറഞ്ഞിട്ട് പാറ് കേറാക്കി മറ്റോ നിലവരാതിയാണ്, പക്ഷെ ഒന്ന് പറയാൻ അറിഞ്ഞുകൂടാ, നബിയുടെ മുമ്പിൽ കാര്യങ്ങൾ ബോധിപ്പിച്ച് വ്യക്തമാക്കി കൊടുക്കാൻ അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരാൾ വാദിച്ചു, ഫഖലീനഹു ബിനഹ്ലി മാ അസ്മഉ, ഞാൻ ഈ കേട്ടതനുസരിച്ച് ഞാൻ വിധിക്കുകയും ചെയ്യും. ഫമൻ ഖലൈത ലഹു ബിഹഖി അഖീഹി, അങ്ങനെ ആർക്കെങ്കിലും ഞാൻ തന്റെ സഹോദരന്റെ അവകാശം വിധിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, നരകത്തിന്റെ ഒരു കഷ്ണമാണ് ഞാൻ അയാൾക്ക് മുറിച്ചു കൊടുക്കുന്നത് എന്നയാൾ ഓർമ്മയിരിക്കട്ടെ. എന്താ പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ കോടതിയിൽ നിരപരാധി ശിക്ഷിക്കപ്പെടും. ഒരാള് കള്ളനാണ്, മറ്റോൻ എന്താണ്? നിരപരാധിയാണ്. പക്ഷെ കള്ളൻ വാദിച്ചിട്ട് അവനെന്താക്കി? മറ്റോനെ പ്രതിയാക്കി, ഞാൻ നിരപരാധിയാണ്. അപ്പൊ നബി കേട്ടിട്ട് എന്താ റസൂലുള്ളാഹിക്ക് മനസ്സിലുള്ളത് അറിയുമെങ്കിൽ നീ അങ്ങനെ വാദിക്കാൻ നിൽക്കൊന്നും വേണ്ട, നീ എന്നെയാണ് തെറ്റുകാരൻ, എനിക്കറിയാം ഞാൻ അള്ളാഹിന്റെ റസൂലാണ്, പോടുന്നു എന്ന് പറയണ്ടേ? പറയുന്നില്ല. നബി പറയാണ്, നിങ്ങളെ വാദം കേട്ടിട്ട്, വാദിയുടെയും പ്രതികളുടെയും വാദമുഖങ്ങൾ കേട്ടിട്ട് ഞാൻ വിധിക്കുമ്പോൾ ചിലപ്പോൾ എന്റെ അടുത്തുനിന്നും തെറ്റായ വിധി വരാം, കാരണം എനിക്ക് മനസ്സിലുള്ളത് അറിയില്ലല്ലോ. ഈ കേട്ടതനുസരിച്ച്, വാദിയും പ്രതിയും പറയുന്നതനുസരിച്ചിട്ടല്ലേ എനിക്ക് വിധിക്കാൻ പറ്റൂ. ഇത് ബുഖാരി റിവായത്തിലെ ഹദീസ. റസൂലുള്ളാഹി മനസ്സിലുള്ളത് അറിയുകയില്ല എന്നതിന്റെ വ്യക്തമായ മറ്റൊരു തെളിവ് കൂടിയാണ് സുഹൃത്തുക്കളെ അത്. ഇത് നബിമാരുടെ ചരിത്രം പരിധി നോക്കിയാൽ എത്രയെത്ര ചരിത്രം. അപ്പൊ ഇബ്രാഹിം നബിയുടെ ചരിത്രം, ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ചരിത്രം നമ്മൾക്ക് കേൾക്കുന്നത്, ഇനിയിപ്പോ ഈദുൽ അദ്ഹ വരാൻ പോകുന്ന സമയത്തുകൾ കേൾക്കുന്നതാ. അദ്ദേഹത്തിന്റെ അടുക്കൽ മലക്കുകൾ വന്നു, പക്ഷെ മലക്ക് മലക്കിന്റെ രൂപത്തിന് വന്നാ കാണൂല, മലക്ക് മനുഷ്യരൂപം പ്രാപിച്ചിട്ടാ വന്നത്. അദ്ദേഹം എന്ത് വിചാരിച്ചു? വന്നിട്ട് സലാം പറഞ്ഞു. അപ്പൊ സലാം മടക്കി, സലാം മടക്കിയിട്ട് എന്ത്, നേരെ ഉള്ളിൽ പോയിട്ട് ഒരു മൂലിക്കുട്ടിനെ അറുത്തിട്ട് നല്ല പൊരിച്ച് ഇറച്ചിയും കൊണ്ടുവരുന്നു ഭക്ഷണം. തൽക്കാരം വിന്നേരം ഒന്നല്ലേ, കഴിക്കല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അവർ പറയുന്നത്, ഞങ്ങൾ അള്ളാഹുവിന്റെ മലക്കുകളാണ്. നോക്കൂ നിങ്ങൾ, ഇത് ഖുർആനിൽ ഉള്ള കാര്യമാണ്. ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഖുർആൻ ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഉണ്ടായത്? ഫലമ്മാ റായിദിയഹും ലാ തസ്ലു ഇലൈഹി നകറഹും വൗജസ മിൻഹും ഖീഫ, ഭക്ഷണത്തലികയിലേക്ക്, ഭക്ഷണോത്പാദനങ്ങളിലേക്ക് അവരെ കൈകൾ നീളുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അപരിചിതത്വം തോന്നി, അവരെ സംബന്ധിച്ച് പേടി തോന്നി. ഇതെന്താ അവർ ഭക്ഷണം കഴിക്കാത്ത റബ്ബേ? അപ്പോഴാണ് ഖാലൂലാ തഹഫ്, അവർ പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ടതില്ല, ഇന്നാ ഉർസിന്നാ ഇലാ ഖൗമി ലൂത്ത്, ലൂത്ത് നബിയുടെ സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി അയക്കപ്പെട്ടവരാണ് ഞങ്ങൾ, പോണ വഴിക്ക് നിങ്ങളടുത്തൊന്ന് കയറി നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നെന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത് മലക്കുകളാണെന്ന് മനസ്സിലായത്. അങ്ങനെ നേരെ ലൂത്ത് നബിന്റെ അടുത്ത് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഇതിന്റെ അനുഭവം, ലൂത്ത് നബിന്റെ അടുത്ത് ചെന്നപ്പോൾ നല്ല സുമുഖന്മാരെ കുറച്ച് ആളുകൾ ഇങ്ങനെ വന്നപ്പോ അവര് ഈ പുരുഷന്മാരെ ലൈംഗിക ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ബുധമൈതനത്തിന്റെയും മറ്റൊക്കെ ആളുകളായിരുന്നു. അവര് വന്നിട്ട് നല്ല ആളുകൾ കിട്ടിയില്ല, നമ്മൾ കൂട്ടുവരണം എന്ന് പറഞ്ഞു വന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ വഷളാക്കരുത്, അവരെന്റെ വിരുന്നുകാരാണ്, നിങ്ങൾക്ക് എന്റെ പെൺമക്കളെ വേണമെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചു തരാം, ഒരിക്കലും നിങ്ങൾ അപമാനിക്കരുത് എന്ന് ലൂത്ത് നബി പറഞ്ഞു. കണ്ടോ, ഹൗലൈ ബനാതി ഉന്നാതുഹർനകും ഫത്തഖുല്ലാഹ വലാ തഖ്ദൂനി ഫീ ലൈഫി അലൈസ മിൻകും റജുലുൻ റശീദ്. എടോ വിവേകമുള്ള തന്റെ ഇടമുള്ള ഒരുത്തരം നിങ്ങളെ കൂട്ടത്തിലില്ലേ? വിരുന്നുകാരായ എന്റെ നാട്ടുകാരൻ എന്റെ വീട്ടിൽ വന്നിട്ട് അവർ ഞങ്ങൾക്ക് കിട്ടണമെന്ന് വരെ നാണമില്ലേ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. എന്ന് മാത്രല്ല, ഇവര് ഒന്നായിട്ട് ഇവ ലൂത്ത് നബിയെ കീഴടക്കി ഇവരെ പിടിച്ചോണ്ടു പോകുന്ന മാതിരിയായപ്പോ ആ ലൂത്ത് നബിയോട് പറയാന് കാലോ യാ ലൂത്ത് ഇന്നാ റസൂലു റബ്ബിക്കി ലം യസിലു ഇലൈ. അപ്പൊ ഈ ലൂത്ത് നബി ആകപ്പാടെ വിഷമിച്ചു പോയി, എനിക്ക് ഇവരെ തടുക്കാൻ കഴിയുന്നില്ലല്ലോ റബ്ബേ എന്നും ചേർന്നപ്പോ ലൂത്തേ പേടിക്കേണ്ടതില്ല, അവർ നിങ്ങൾ ഒരു ചുക്കും ചെയ്യൂല, ഞങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ റസൂലുമാരാണ്, മലക്കുകളാണ്. അപ്പൊ ലൂത്ത് നബിക്ക് ഇത് വന്നത് മലക്കുകളാണ് അറിഞ്ഞോ? അറിഞ്ഞില്ല. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. യൂസഫ് നബിയുടെ കഥ നമ്മളെ നാട്ടിലൊക്കെ കഥാകാരന്മാര് യൂസഫ് കിസ്സ എന്ന് പറഞ്ഞിട്ട് ദിവസങ്ങളോളം പാടി പറയുന്ന സൂറത്ത് യൂസഫിനുള്ള കിസ്സ, അതിലെന്താ ഉള്ളത്? യൂസഫ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ ചെറിയ കുട്ടിയാണ്. വാപ്പാക്ക് യൂസഫ് നബിയോട് കൂടുതൽ സ്നേഹമുണ്ടെന്ന് തോന്നിയപ്പോ ജ്യേഷ്ഠ സഹോദരന്മാര് കൂടി തീരുമാനിച്ചു ഇവനെങ്ങനെയെങ്കിലും ഒന്ന് ഉന്മൂലനം ചെയ്യണം. എന്നിട്ട് അവർ കൂടി തീരുമാനിച്ച് നമുക്ക് നമ്മളെ കൂടെ കൊണ്ടുപോയിട്ട് ഇല്ല കിണറ്റിലും കൊണ്ടുപോയിട കൊല്ലണ്ട, ഏതെങ്കിലും കിണറ്റിൽ കൊണ്ടുപോയിടാ എന്നാണ്. എന്നിട്ട് കിണറ്റിൽ കൊണ്ടുപോയിടാൻ തീരുമാനിച്ചിട്ട് വാപ്പാന്റെ അടുത്ത് വന്നിട്ട് പറയാണ് അർസിൽഹു മഅനാ ഗദൻ യർതഅവയൽ അബു ഇന്നാ ലഹു ലഹാഫിദുൻ. ബാപ്പ യൂസഫിനെ ഞങ്ങളെ കൂടെ അയച്ചൂടെ, ഞങ്ങളിങ്ങനെ ആടി നോക്കാനൊക്കെ പോകുമ്പോ അവൻ ഞങ്ങളെ കൂടെ കളിച്ചുല്ലസിക്കട്ടെ, ഞങ്ങൾ അവനെ ശ്രദ്ധിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു. മനസ്സിലെന്താണുള്ളത്? കൊണ്ടുപോയിട്ട് കൊല്ലണം. യാക്കൂബ് നബിക്ക് മനസ്സിലായോ സ്വന്തം മക്കള് എന്റെ കുഞ്ഞുമോനെ കൊല്ലാൻ ഉറച്ചുകൊണ്ടാണ് ഈ വന്നിട്ടുള്ളത് എന്ന്? അല്ല മക്കളെ, നിങ്ങളാ പദ്ധതിക്ക് എനിക്ക് മനസ്സിലാവും, ഞാൻ അള്ളാഹിന്റെ റസൂലാണ് എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. മക്കളെ കോഴിക്കോട് തന്നെ പറഞ്ഞേക്കുമ്പോ നിങ്ങൾ അവനെ കൊണ്ടുപോയാൽ എനിക്ക് വല്ലാത്ത സങ്കടാവും എന്ന് മാത്രല്ല, നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോ അവനെ ചെന്നായ തിന്നുന്ന് എനിക്ക് പേടിയുണ്ട്. നിങ്ങൾ കാട്ടിൽ ഇങ്ങനെ പോകുമ്പോ കുട്ടീനെ ചെന്നായ തിന്നുന്ന് എനിക്ക് പേടിയുണ്ട്. അയ്യ, ഞങ്ങൾ ഇത്രയും വലിയ കരുകരുത്തന്മാരായ ആളുകളിലപ്പോ അവനെ ആരോ പിടിക്കാനാ എന്ന് പറഞ്ഞിട്ട് വാപ്പാന്റെ അടുത്ത് കൊണ്ടുപോയി. എന്നിട്ട് കിണറ്റിലിട്ടു. കിണറ്റിലിട്ടിട്ട് വന്നിട്ട് പറയുന്നെന്താ, വാപ്പ ഞങ്ങളിങ്ങനെ ഇഷാന്റെ സമയത്ത് കരഞ്ഞുകൊണ്ട് വരികയാണ്, ഞങ്ങള് സാധനങ്ങൾ എടുത്ത് ഓനെ നിർത്തിയിട്ട് ഞങ്ങൾ മത്സരിച്ച് ഓടുകയായിരുന്നു. ഓടി വന്ന് നോക്കുമ്പോ അവനെ ചെന്നായി പിടിച്ചിരിക്കുന്നു. ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂല വാപ്പ, അതും പറഞ്ഞു. കണ്ട, ഇതൊക്കെ സുഹൃത്ത് യൂസഫിലുള്ള സംഭവ. എന്നിട്ട് കള്ളച്ചോര പുരട്ടിയ കുപ്പായവും കൊണ്ടുവന്നു യൂസഫ് നബിന്റെ കുപ്പായ എന്നും പറഞ്ഞിട്ട്. യാക്കൂബ് നബിക്ക് പറയാൻ സാധിച്ചോ, നിങ്ങൾ എന്റെ മോനെ കിണറ്റിലിട്ടിരിക്കുകയാണ്, നിങ്ങൾ ഈ കൊണ്ടുവന്നത് കള്ളച്ചോര പുരട്ടിയ ഈ കുപ്പായമാണ്, എനിക്കിത് കേക്കണ്ട, എനിക്ക് അള്ളാഹു അറിയിച്ചു. ഇല്ല, കരഞ്ഞ് കരഞ്ഞ് കണ്ണ് ഇതാ കവിൾത്തടത്തിലൂടെ താലികൾ വീണ് കണ്ണ് കാണാതെയായിപ്പോയി എന്നാ ഖുർആൻ പറയുന്നത്. പുത്രവിരഹത്തിന്റെ ദുഃഖം എന്റെ വ്യസനം ഞാനിതാ അള്ളാഹുവേ നിന്നോട് ആവലാതിപ്പെടുന്നു എന്ന് കരഞ്ഞ് പറയാണ് യൂസഫ് നബി യാക്കൂബ് നബിച്ചത്. അങ്ങനെ അദ്ദേഹത്തെ കൻസന്നൊരു കൂട്ടരെടുത്തു കൊണ്ടുപോയി വിറ്റു. അങ്ങനെ അദ്ദേഹത്തെ വലുതായി അദ്ദേഹം അപ്പുറത്ത് ഒരു രാജാവിന്റെ കീഴിൽ അവിടുത്തെ ഇന്നത്തെ ഒരു ഭക്ഷ്യമന്ത്രിയുടെ സ്ഥാനം ഉള്ള പദവിയിലെത്തി. എന്നിട്ട് ഇവര് കഷ്ടപ്പെട്ടിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ് ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, ഭക്ഷണ സാധനങ്ങൾ കൊടുത്തയച്ചു. അപ്പോഴും എന്റെ മോനാണ് ഈ അപ്പുറത്ത് ഈ ഭക്ഷണ സാധനം കൊടുത്തയച്ച ഈ രാജാവിന്റെ ഭക്ഷണ സാധനങ്ങൾ അധിപൻ എന്റെ മോനാണെന്ന് വാപ്പ അറിയുന്നില്ല. കുറെ മാസങ്ങളോളം അത് കഴിച്ചു, എന്നിട്ട് അറിയുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനത്തെ ഇതാണ് നബിമാരുടെ അവസ്ഥ. അവസാനം ഈ ചേട്ടന്മാർക്ക് അറിഞ്ഞിട്ടില്ല. പക്ഷെ യൂസഫ് നബിക്ക് മനസ്സിലായത് വന്നിരിക്കുന്ന ജ്യേഷ്ഠന്മാർ തൽക്കാലം പറയണ്ട, അടുത്ത വരവിന് നിങ്ങളെ അനുജനെയും കൂടി കൊണ്ടുവരണമെന്ന് പറഞ്ഞു അല്ലേ. അനുജൻ ബിനിയാമിനെയും കൊണ്ടുപോയി, അല്ലെങ്കിൽ ഭക്ഷണം തരൂല എന്ന് പറഞ്ഞു. അങ്ങനെ അനിയനെ പിന്നെ പിടിച്ചു വെക്കാൻ വേണ്ടി സൂത്രം പ്രയോഗിച്ചു. ഇതെല്ലാം സുഹൃത്ത് യൂസഫിലുള്ളതാണ്. ഇന്നത്തെ എത്ര കഴിഞ്ഞ യാക്കൂബ് നബി അറിയുന്നത്? ഇതുപോലെ നബിമാർ ഓരോരുത്തരുടെയും ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അവർക്കൊന്നും മറഞ്ഞ കാര്യം അറിയാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടില്ലായിരുന്നു എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ നബിമാരൊക്കെ വലുതാണോ? ഇവിടുത്തെ ചില തങ്ങന്മാര് തങ്ങളങ്ങ് വന്ന് തങ്ങളൊരു നോട്ടങ്ങ് നോക്കി അവിടെ അങ്ങ് കുയിക്കാൻ പറഞ്ഞ് അപ്പളങ്ങ് മയ്യത്തിലിട്ടി പൂന്നങ്ങ് പ്രചരിപ്പിക്കുക, എന്നിട്ട് കൗമ് അത് വിശ്വസിച്ച് നടക്കുകയാണ്. എന്തൊരബദ്ധമാണെന്ന് ആലോചിച്ചു നിങ്ങള്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നബിമാർക്ക് പോലും ഇല്ലാത്ത വലിയ വലിയ കഴിവുകൾ അവർക്കുണ്ട് എന്ന് ഈ ഖൗമി വിശ്വസിക്കുന്നു. വമാ കാന അല്ലാഹു ലിയുത്ലിഅകും അലൽ ഗൈബി വലാകിന്നല്ലാഹ യസ്തബി മിർ റസൂലിഹി മൻ യശാ. അള്ളാഹു അവന്റെ ഗൈബ് ആർക്കും വെളിവാക്കി കൊടുക്കുകയില്ല. അവന്റെ റസൂലുകൾ അവൻ തെരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് ചില ഗൈബിയായ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കും. അറിയിച്ചു കൊടുത്തത് മാത്രമേ അറിയുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് അറിയാനുള്ള സിദ്ധിയൊന്നും നബിമാർക്കുണ്ടായിരുന്നില്ല. അപ്പൊ മറഞ്ഞ കാര്യം തന്നെ പരലോകത്ത് നടക്കാൻ പോകുന്ന കാര്യം അത് ഗൈബിയായ കാര്യമാണ്. കബറിൽ നടക്കാൻ പോകുന്ന കാര്യം ഗൈബിയായ കാര്യമാണ്. അതെങ്ങനെയാണ് നബിമാർ പറയുന്നത്? അള്ള വഹി കൊടുത്തു, അള്ള വഹി എത്ര കൊടുത്തു അത്ര അറിയാൻ സാധിക്കും, അതിനപ്പുറത്തേക്ക് അറിയില്ല. وعنده مفاتيح الغيب لا يعلمها الا هو سوره انعام 59 ആയത്തിൽ പറയാണ് ഗൈബിന്റെ മറഞ്ഞ കാര്യങ്ങളുടെ താക്കോലുകൾ അല്ലാഹുവിന്റെ അടുക്കലാണുള്ളത്, അവനല്ലാതെ മറ്റാർക്കും അത് അറിയുകയില്ല എന്ന്. എന്നിട്ട് സുഹൃത്തുക്കളെ ഇതിന് ദുർവ്യാഖ്യാനം ചെയ്യുന്ന എന്താരികള് മൂസാ നബി അലൈഹിസ്സലാമിന്റെയും ഖിളിർ നബിയുടെയും സംഭവമാണ് ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. അതെന്താ, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഖിളിർ നബിയെ കുറിച്ച് ഒരുപാട് കള്ളക്കഥകൾ നമ്മുടെ നാട്ടിൽ പ്രചരിച്ചിട്ടുണ്ട്. അത് ഇൻഷാല്ലാ പിന്നീട് വിശദമായി പറയേണ്ടതാണ്. സംഗതി എന്താ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സദസ്സെന്ന് ഒരാൾ ചോദിച്ചു, ആരാണ് ഏറ്റവും അറിവുള്ള ആള്? ഞാൻ തന്നെ എന്ന് പറഞ്ഞു. ആര്? യഥാർത്ഥത്തിൽ അദ്ദേഹം പറയേണ്ടത് അള്ളാഹു ആലം എന്നാ പറയേണ്ടത്. ഇപ്പൊ ഇവിടെ കൂട്ടത്തിൽ ഏറ്റവും അറിയുന്ന ആള് ഞാനെന്ന അർത്ഥത്തിലായിരിക്കാം അദ്ദേഹം പറഞ്ഞു. അപ്പൊ അള്ളാഹു വഹി കൊടുത്ത് മൂസാങ്ങൾ പറഞ്ഞത് ശരിയായില്ല, നിങ്ങളെക്കാൾ അറിവുള്ള ഒരാള് രണ്ട് സമുദ്രങ്ങൾ സംഗമിക്കുന്ന സ്ഥലത്തുണ്ട്, നിങ്ങൾ അദ്ദേഹത്തെ പോയി കാണണം എന്ന് പറഞ്ഞു. സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച വന്ന സൂറത്തിലുള്ള സംഗതി. അങ്ങനെ അദ്ദേഹം പോയി ഖിളിർ നബിന്റെ അടുത്ത് ചെന്നു. ഖിളിർ നബി ചോദിക്കാം, മന്നന്തങ്ങൾ ആരാണ്, സമാശങ്ങൾ എന്തിനാ വന്നത്? ഇവിടെ ഖിളിർ നബിക്ക് എല്ലാ പറഞ്ഞ കാര്യവും അറിയാൻ പറയുന്നത്, എന്നാ വന്ന് മൂസാ നബിയാണെന്നോ അല്ല അയച്ചിട്ടാ വന്നതെന്നോ ഖിളിർ നബിക്ക് അറിയില്ല. ഞാനിങ്ങനെ മൂസയാണ്, മൂസാ ബനി ഇസ്രായേൽ, ബനി ഇസ്രായേലിന്റെ മൂസയല്ലേ, അതെ, എന്താ പോകുന്നത്? എനിക്ക് നിങ്ങൾക്ക് കിട്ടിയ അറിവ് പഠിപ്പിച്ചു തരാൻ വേണ്ടി ഞങ്ങളെ കൂടെ വരട്ടെ എന്ന് ചോദിച്ചു. ബെർണിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ പലതും ചെയ്യും, ഒന്നും ചോദിക്കാൻ പാടില്ല എന്ന്. ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം തന്നെ അദ്ദേഹം മുന്നോട്ട് പോയി, ഒരു കപ്പൽ കണ്ടു, ആ കപ്പൽ അദ്ദേഹം പൊളിച്ചു കളഞ്ഞു. ഓ എന്താണ് ഖിദർ നിങ്ങൾ ചെയ്ത് പാവപ്പെട്ട ആൾ കപ്പൽ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ചോദിക്കരുത്, ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ചോദിക്കാൻ പാടില്ല. ആ ശരിഞ്ഞ് ചോദിക്കില്ല. പിന്നെ കുറച്ച് ഒരു കുട്ടിനെ കണ്ട, കുട്ടിയെ തലയിച്ചു കൊന്ന്. ഐ നിങ്ങൾ എന്തിനാണ് ആ കുട്ടിയെ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ചോദിക്കരുത്. ആ ശരിഞ്ഞ് ചോദിക്കില്ല. അങ്ങനെ വീണ്ടും പോയി, വീണ്ടും പോയിട്ട് ഈ കുട്ടിയെ കൊന്നതും അതുപോലെ തന്നെ കപ്പല് കേടുവെച്ചതൊന്നും വിശദീകരണം കൊടുത്തിട്ടില്ല. കുറെ ചെന്നൊരു സ്ഥലത്ത് ചെന്നപ്പോ ഞങ്ങളിങ്ങനെ ദൂരത്ത് വരുന്ന ഞങ്ങളെ സൽക്കരിക്കണം, ഇന്നത്തെ മാതിരി ഹോട്ടലിൽ ലോഡ്ജൊന്നുമില്ലല്ലോ, ആ നിങ്ങളെങ്ങനെ സൽക്കരിക്കാനൊന്നും ഭക്ഷണം തരാനൊന്നും പറ്റൂല. അപ്പൊ ഇവിടെ മതില് കേടും നടക്കുന്നുണ്ട്. ആ ചെന്നർ വേഗം മതിലൊക്കെ പൊളിച്ച് നന്നായി കൊടുത്തു. എന്താണ് ചിലരങ്ങള്, നമ്മളിങ്ങനെ അവഗണിച്ച ഈ കൂട്ടരെ മതിൽ കേട്ട് നിങ്ങളെല്ലാം നന്നായി കൊടുക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ചോദിക്കരുത്, ഇപ്പൊ മൂന്നാമത്തെ വട്ടം നമ്മൾ ഇവിടെ യോജിക്കില്ല, നമ്മളിവിടെ പിരിയ നല്ലത് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു കൊടുത്തു എന്തിനാ ഞാനിതൊക്കെ ചെയ്തത്. ആ കപ്പൽ ഞാൻ തകർക്കാനുള്ള കാരണം അതിന്റെ അപ്പുറത്ത് കുറച്ച് ഭേദപ്പെട്ട കപ്പൽ കണ്ടാൽ അത് പിടിച്ചെടുക്കുന്ന ഒരു രാജാവുണ്ട്. അപ്പൊ ഈ സാധുക്കളെ കപ്പല് ഒന്ന് രണ്ടൂന്ന് ഓട്ടുണ്ടാക്കിയാൽ അത് പൊട്ട കപ്പലാന്ന് വിചാരിച്ച് വിട്ടോളും എന്ന് വിചാരിച്ച ഞാനത് ചെയ്ത്. പിന്നെ ആ കുട്ടിയെ കൊന്നത് തന്നെ ആ കുട്ടി വലുതായാൽ വാപ്പയെ ഉമ്മയൊക്കെ കുഫറിന് നിർബന്ധിക്കും, അവിടെ നല്ലൊരു കുട്ടി അല്ലാതെ കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു. അതനുസരിച്ചാണ് ഞാൻ ആ കുട്ടിയെ കൊന്നത്. പിന്നെ ആ മതിൽ നന്നാക്കി എന്ന് പറഞ്ഞാൽ ആ മതിലിന്റെ അടിയിൽ ഒരു നിധിയുണ്ട്. ആ കുട്ടികളുടെ വാപ്പ മരിച്ചുപോയി, കുട്ടികൾ യത്തീമായ ചെറിയ കുട്ടികളാ, ഈ കുട്ടികൾ വളർന്ന് വലുതായിട്ട് ആ നിധി കണ്ടെടുക്കണം. മതിൽ പൊളിഞ്ഞപ്പന്റെ തന്നെ നിധി പുറത്തു വരും, കുട്ടികൾ വലുതായിട്ടില്ല. അതിനുവേണ്ടിയാണ് ഞാൻ ചെയ്ത്. ഇതൊന്നും ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ചെയ്തല്ല മൂസ, ഇതല്ല അള്ളാന്റെ കൽപ്പന പ്രകാരം. റഹ്മത്തമ്മ റബ്ബിക് ഒമാ ഫഅൽതുഹു അൻബി, നിന്റെ റബ്ബിന്റെ റഹ്മത്ത് കൊണ്ടാണ് ഞാൻ എന്റെ അഭിപ്രായ പ്രകാരം ചെയ്തല്ല. ലാലിക തഅ്വീലുമാൻ തസ്തതി അലൈഹി സബറ, നിങ്ങൾക്ക് ഇത്രയും സമയം ക്ഷമിക്കാൻ കഴിയാതിരുന്ന ആ കാര്യങ്ങളുടെ വിശദീകരണം ഇതാണ്. ഇത് വെച്ചിട്ട് നമ്മളെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ ഇപ്പൊ വാട്സപ്പിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾ ഖിളിർ നബിക്ക് അറിഞ്ഞില്ലേ അപ്പുറത്ത് കപ്പന് പൊളിക്കുന്ന ഒരു രാജാവുണ്ടെന്ന്? ആ കുട്ടി വലുതായാൽ ഉപ്പയുമ്മയും കുഫർ നിർബന്ധിക്കുമെന്ന് മുൻകൂട്ടി അറിഞ്ഞില്ലേ? ആ മതിലിനുള്ളിൽ ഒരു നിധി ഉണ്ടെന്ന് ഖിളിർ നബി അറിഞ്ഞില്ലേ? ഖിളിർ നബി നബിയാണ്. ഇവരാദ്യം തെറ്റിയത് ഖിളിറിനെ ഒലിയാക്കും. ഖിളിർ നബിയല്ല, ഒലിയാണ്. അപ്പൊ നബിയായ മൂസ ഒലിയിന്റെ അടുത്ത് പോയി, നബിയെക്കാളും വലുത് ഒലിയാണ്. ഇവർ പഠിപ്പിക്കുന്ന അഖീദ് എന്താ? നബിയാണ് ഏറ്റവും വലുത്, ഒരു ഒലി എത്ര വലുതായാലും നബിന്റെ അവിടുക്ക് എത്തൂലാന്നാണ് പള്ളിയെടുത്ത് ഓതി പഠിപ്പിക്കുക. പക്ഷെ ഇങ്ങനത്തെ കഥ എടുത്തിട്ട് എന്താക്കി? ഈ ഖിളിർ നബി ഇപ്പോഴും മരിച്ചിട്ടില്ല എന്ന ഖൗമിന്റെ വിചാരം. നമ്മളിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചു നോക്കും, ഖിളിറാണോ ഈ വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഈ ഇവരെ എല്ല് പ്രത്യേക എല്ലുണ്ടെന്നാ ഈ ഖൗമിന്റെ വിചാരം. എല്ലാ തരീഖത്തുകാർക്കും ദിക്ർ പഠിപ്പിച്ചു കൊടുക്കണതും ഇൽമ് പഠിപ്പിച്ചു കൊടുക്കണ ഖിളിറ, ഖിളിറിപ്പതിലെങ്ങനെ അലിഞ്ഞു നടക്കേണ്ടതെന്നാണ് ഈ ഖൗമിന്റെ വിശ്വാസം. യഥാർത്ഥത്തിൽ ഖിളിർ നബിയെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് എന്താ? ആതൈനാഹു റഹ്മത്തം മിൻ ഇന്ദിനാ, വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ, നമ്മുടെ അടുക്കൽ നിന്നുള്ള റഹ്മത്ത് അദ്ദേഹത്തിന് നാം നൽകിയിട്ടുണ്ട്, നമ്മുടെ അടുക്കൽ നിന്ന് പ്രത്യേകം അറിവ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മുഫസ്സിരീങ്ങൾ ഭൂരിഭാഗവും മുഹദ്ദിസുകളൊക്കെ പറഞ്ഞു അദ്ദേഹം വലിയൊന്നല്ല, അദ്ദേഹം നബിയായിരുന്നു. മാത്രല്ല മൂസയും നബിയെന്നല്ലേ, ഒരു നബിക്കറിഞ്ഞു മറ്റേ നബിക്കറിഞ്ഞില്ല. എന്റെ ആ മൂസ ഖിദർ നബിക്ക് അറിയിച്ചു കൊടുത്തു, ഖിദർ നബിയിലൂടെ ചില പാഠങ്ങൾ മൂസ നബിയെ പഠിപ്പിക്കാൻ അല്ല തീരുമാനിച്ചു. അല്ലെന്റെ അങ്ങനെ തീരുമാനിച്ചൊക്കെ നമുക്കല്ലേ അധികാരമുണ്ടോ? അല്ല, അങ്ങനെ തീരുമാനിച്ച് മൂസ നബിയിലൂടെ ചില പാഠങ്ങൾ, അല്ല ഖിദർ നബിയിലൂടെ ചില പാഠങ്ങൾ മൂസ നബിക്ക് പഠിപ്പിക്കാനാ തീരുമാനിച്ചത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇങ്ങനെ വലിയകൾക്ക് നിറഞ്ഞ കാര്യം അറിയും എന്ന കള്ളപ്രചരണം നടത്തിയിട്ട് ആളുകൾ അന്ധവിശ്വാസങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള തീവ്രമായ ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ പറയുന്നത്, പല ആളുകളും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്, ആ തങ്ങൾക്ക് പറഞ്ഞ കാര്യം, ഈ തങ്ങൾക്ക് പറഞ്ഞ കാര്യം, മറ്റേ ബീവിക്കറിയും ആ ബീവിക്കറിയും എന്നൊക്കെ. ആർക്കും അറിയില്ല. എല്ലാ തങ്ങന്മാരും ഏറ്റവും ഒന്നാമത്തെ തങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി കുടുംബത്തിൽ ജനിച്ചോൽക്കാലോ തങ്ങൾ എന്ന് പറയുന്നത്, അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത്. അതങ്ങനെ യഥാർത്ഥ പരമ്പരയുണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഉണ്ടോ അല്ലേന്ന് അറിയില്ല. ആരൊക്കെ പരമ്പരയെ ശരിക്ക് ഒരാൾ അഹ്ലു ബൈത്തിൽ പെട്ട ആളാണെന്ന് പറയണമെങ്കിൽ അയാളുടെ വാപ്പ, വാപ്പാന്റെ വാപ്പ, വാപ്പാന്റെ വാപ്പ, ഇങ്ങനെ റസൂലുള്ള പറഞ്ഞിട്ടുള്ള അഹ്ലു ബൈത്തിൽ പെട്ട കുടുംബത്തിന്റെ പേരുണ്ട്. ആ കുടുംബത്തിൽ ചെന്നുമുട്ടുന്ന പരമ്പര, അത് ഷജറ എന്നാ പറയാ, മുരട് മുതൽക്ക് ഇങ്ങനെ ശാഖകളായി പോകുമല്ലോ കുടുംബം എന്ന് പറഞ്ഞാൽ. അത് എഴുതി തെളിയിക്കണം, എന്നാലേ അവനെ തങ്ങളായിട്ട് അംഗീകരിക്കാൻ പാടുള്ളൂ എന്നാണ്. ഇത് ലക്ഷദ്വീപിന് വണ്ടി കയറി കേരളത്തിൽ ഇറങ്ങിയ അവനൊക്കെ തങ്ങളാണ്. തങ്ങന്മാരെ തൊയ്മറേ ലക്ഷദ്വീപ് കണി എന്നാണ് തങ്ങന്മാര്. അപ്പൊ അതൊക്കെ വേറെ വിഷയാണ്. ഇൻഷാല്ല, ഏതായിരുന്നാലും തങ്ങന്മാർക്ക് മറിഞ്ഞ കാര്യം അറിയും, മറ്റേ തങ്ങൾ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് എന്നിട്ട് ഇങ്ങനെ മത്സരിക്കുകയാണ്. ഞങ്ങളെ കൂടെയുള്ള തങ്ങൾക്കാണ് കൂടുതൽ മറിഞ്ഞ കാര്യം അറിയാം. അപ്പൊ മറ്റോ ഞങ്ങളെ കൂടെയുള്ള തങ്ങൾക്കാണ് കൂടുതൽ മറിഞ്ഞ കാര്യം അറിയാം. എന്നിട്ട് അങ്ങനെ കള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ന്യായീകരിക്കുന്ന ആളുകളും നമ്മുടെ സമുദായത്തിൽ പണ്ഡിത വേഷം കെട്ടി നടക്കുന്നുള്ളത് എന്നാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പരീക്ഷണം. അല്ലെ ഉസ്താദ് പറയല്ലേ, അദ്ദേഹം ഇല്ലാത്തത് പറയോ, അങ്ങനെ നമ്മളെ വഴിതെറ്റിക്കോ എന്നൊക്കെയാണ് ആളുകൾ ചിന്തിക്കുന്നത്. സുഹൃത്തുക്കളെ, ഒരു ഉസ്താദും നാളെ പരലോകത്ത് നമ്മളെ രക്ഷിക്കാണ്ടാവില്ല. നമ്മൾ ഖുർആനിനും ഹദീസിനും വിരുദ്ധമായി, സഹാബത്തിന്റെ അഖീദക്ക് വിരുദ്ധമായി വല്ലതും വിശ്വസിച്ചു പോയാൽ നമ്മൾ ആരും രക്ഷിക്കാണ്ടാവില്ല. അവിടെ നല്ലോണം ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ ഇതാണ്, പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്ത വിശ്വാസം. അല്ലാതെ നമ്മളെ ബുദ്ധിക്ക് ദഹിക്കാത്തതെന്നാണ് പല ആളും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അത് അന്ധവിശ്വാസം. എന്താ തെളിവ്? നമ്മളെ ബുദ്ധിക്ക് ദഹിക്കണം. ബുദ്ധിക്ക് ദഹിക്കാത്തവർക്ക് അന്ധവിശ്വാസം. ഇപ്പൊ ജിന്നുണ്ട് എന്നാത്തണ ചില ആളുകൾക്ക് അന്ധവിശ്വാസ, മലക്കുണ്ട്. കാരണം അത് പരീക്ഷണശാലി തെളിയിക്കാൻ പറ്റണമല്ലോ. ജിന്നിനെ പരീക്ഷണശാലി തെളിയിച്ചു കൊടുക്കാൻ പറ്റുമോ? മലക്കിനെ പരീക്ഷണശാലി തെളിയിച്ചു കൊടുക്കാൻ പറ്റും. ഖുർആനിലുള്ളതാണ്, ഹദീസിലുള്ളതാണ്. അതുകൊണ്ട് അന്ധവിശ്വാസമല്ല. മനസ്സിലായില്ലേ? അവിടെ ഖുർആനിലും ഹദീസിലും ഇല്ലാത്ത മുസ്ലിം ഉമ്മത്തിന്റെ ആദ്യകാലത്തെ നേതാക്കന്മാരായ സഹാബത്ത് താബിഈനുകളൊന്നും പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഇന്ന് നമ്മുടെ സമുദായത്തിലുണ്ട്. അത് നാം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് പരലോകമായിരിക്കും എന്ന് ഓർമ്മ വേണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളത് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാണ്, ഖുൽ, നബിയെ പറയുക, ലാ അംലിക്കു ലിനഫ്സീ നഫ്അം വലാ ദറ്റ, എന്റെ സ്വന്തം ശരീരത്തിന് പോലും ഒരു ഉപകാരമോ ഉപദ്രവമോ ഞാൻ അധീനത്തിലാക്കുന്നില്ല. എന്റെ സ്വന്തം ശരീരത്തിന് നന്മ വരുത്താനോ തിന്മ തടയാനോ ഉള്ള അധികാരം എനിക്കില്ല എന്ന് ജനങ്ങളോട് പറയൂ നബിയെ എന്ന് മാത്രല്ല, വലവ് കുന്തു അഅലമുൽ ഗൈബ, എനിക്ക് മറഞ്ഞ കാര്യം അറിയുമായിരുന്നെങ്കിൽ, ലസ്തകസർതു മിനൽ ഖൈരി, ഞാൻ ധാരാളം നന്മകൾ പ്രവർത്തിക്കുമായിരുന്നു, വമാ മസ്സനിയസ്സു, ഒരു തിന്മയും എന്നെ ബാധിക്കുമായിരുന്നില്ല എന്ന് ജനങ്ങളോട് പറയൂ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ വേണ്ടി പറയാണ്, ഇൻ അന ഇല്ലാ നദീർ വ ബശീറുൻ ലിഖൗമി യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പുകാരനും മാത്രമാണ് ഞാൻ എന്ന് ജനങ്ങളോട് പറയാൻ പറയാണ്. അപ്പൊ നബി പറയാം, എനിക്ക് കൈപറിയുമായിരുന്നെങ്കിൽ ഒരു തിന്മയും എനിക്ക് വരില്ല, തിന്മ മുൻകൂട്ടി കാണാൻ കഴിയുമെങ്കിൽ അതിന് രക്ഷപ്പെടാലോ, നന്മകൾ ഒരുപാട് ചെയ്യാൻ എനിക്ക് സാധിക്കുമായിരുന്നു, പക്ഷെ എനിക്ക് പോലും കൈപറിയില്ല. പിന്നെ നബിന്റെ താഴെക്കറിയോ, നബിന്റെ 22-ാമത്തെ പേരക്കുട്ടി, 55-ാമത്തെ പേരക്കുട്ടി, യമനെന്ന് വന്നത്, അല്ലറമൗത്തുനിന്ന് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എത്ര പേരുണ്ട്? വല്ലിപ്പാക്കറിയാത്ത പിന്നെ പേരക്കുട്ടിക്കറിയോ? പേരയെക്കാളും വലിയ പഠിപ്പരയാ. ഇതാണ് ഈ ഖൗമിന്റെ വിശ്വാസം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളെ രക്ഷപ്പെടണം. അള്ളാഹു സുബ്ഹാനഹു വതആല അന്ധവിശ്വാസങ്ങളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി ഫായിസീന ബിറള്ളാ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ശരിയായ അഖീദ, അഖീദ എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഉറപ്പിച്ച വിശ്വാസം, അത് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ അമലുകൾ കൊണ്ടൊന്നും യാതൊരു ഫലവും ഉണ്ടാവില്ല. കാരണം അഖീദയാണ് ഏറ്റവും പ്രധാനം, വിശ്വാസമാണ് ഇസ്ലാമിൽ പ്രധാനം. അമലുകളെല്ലാം വിശ്വാസത്തിൽ ഉണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഒരു നാട്ടയും അതിന്റെ നിഴലും പോലെ നമുക്ക് എടുക്കാം. നിഴലാണ് പ്രവർത്തനങ്ങളൊക്കെ, അതിന്റെ ശരിയായ നാട്ട എന്ന് പറയുന്നത്. ആ നാട്ട ശരിയല്ലെങ്കിൽ നിഴലും ശരിയാവൂല. നാട്ടക്ക് വളവുണ്ടെങ്കിൽ നിഴലിനും വളവുണ്ടാവും. അതുകൊണ്ട് ജനങ്ങളെ നന്നാക്കി എടുക്കണമെങ്കിൽ അവരെ വിശ്വാസം തിരുത്തുകയാണ് വേണ്ടത്. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് പല ആളുകളും പലതും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അല്ലാത്തവർക്ക് മറിഞ്ഞ കാര്യം അറിയും എന്ന് വിശ്വസിച്ചിട്ടാണ് ഈ ജ്യോതിഷന്മാരടുത്തും തങ്ങന്മാരടുത്തും മറ്റുമൊക്കെ പോയിട്ട് മറിഞ്ഞ കാര്യം അറിയാൻ വേണ്ടി പോകുന്നത് അല്ലേ. കൈരേഖാ ശാസ്ത്രം നോക്കുന്നിട്ട് ഒരു കടലാ ഒരു പ്ലസും വലിച്ചു കെട്ടിട്ട് അതിന്റെ ഉള്ളിൽ ഒറ്റം കുതിരിക്കുന്നുണ്ടാവും. എന്നിട്ട് അവന്റെ അടുത്ത് പോയി കൈ വെച്ചു കൊടുക്കാണ്. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പ്രസംഗിക്കും, ഏയ് അന്നരേഖയും അർത്ഥരേഖയും തെളിഞ്ഞാണ് നിൽക്കുന്നത്, പല ഉദ്ദേശങ്ങളും വന്നും പോയി നിൽക്കുന്നുണ്ട്, അങ്ങനെ പല പല ശത്രുക്കളും ഉണ്ട്, അതൊക്കെ തട്ടിപ്പോകുന്നുണ്ട്. ഇങ്ങനേപ്പം ഇതെല്ലാവരും എന്നാലും പറയുന്ന കുറെ കാര്യങ്ങളാണ്. അത് വിശ്വസിച്ച് നടക്കില്ല. ഏതെങ്കിലും ഒന്ന് ശരിയായാൽ ആവും അയാളുണ്ടല്ലോ. ഇത്ര വലിയ ഭാവിയെ പറ്റി എല്ലാരെ പറ്റി അറിയുന്ന ആളാണെങ്കിൽ നമ്മൾ 5 രൂപയ്ക്കും 10 രൂപയ്ക്കും റോട്ടിന്റെ അടിയിൽ ഫ്ലക്സ് വെച്ചിട്ട് കുതിരണോ? അതെങ്കിലും ചിന്തിച്ചു നോക്കിക്കൂടെ സുഹൃത്തുക്കളെ. അപ്പൊ അങ്ങനെ ഒന്ന് കൈരേഖാശാസ്ത്രം എന്ന് പറഞ്ഞൊരു ശാസ്ത്രം തന്നെ ഇല്ല, മനസ്സിലായില്ലേ? അതൊക്കെ വിശ്വസിച്ച് നടക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ മനുഷ്യന്റെ ഭാവിയും ഭൂതക്കത് നോക്കിയാൽ തിരിയും. അന്നരേഖയും ആയുസ്ഥരേഖയും ഇതൊക്കെ പണ്ട് ഓരോന്ന് തീരുമാനിച്ചിട്ടുണ്ട്. മുഖലക്ഷണം നോക്കി പറയുന്ന ആളുകളുണ്ട്. ഈ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ ജ്യോതിഷന്മാരുടെ നമ്മൾ ആളുകൾ പോണ്ട്. നമ്മളെ പേര് ജ്യോതിഷെന്നായിരിക്കൂല, മുസ്ലിയാര് തങ്ങളും ഒക്കെ ആയിരിക്കും. മറ്റേതിനെ ജ്യോതിഷന്നെ പച്ചക്ക് പറയും. അങ്ങനത്തെ ജ്യോതിഷന്മാരെടുത്ത് പോകുന്നവരുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ സമുദായത്തിൽ ഒരുപാട് ഒരുപാട് അക്കീതൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. കുഫറിലേക്ക് പോകുന്ന വിശ്വാസങ്ങൾ നമ്മുടെ സമുദായത്തിന്റെ അടുത്തുണ്ട്. അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് സമുദായത്തെ രക്ഷപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. സമുദായത്തിന് ഒരുപാട് ഭൗതിക നേട്ടങ്ങൾ ഉണ്ടായി, ഒരുപാട് നല്ല നല്ല പൊരയുണ്ടായി, നല്ല നല്ല ഫാക്ടറി ഉണ്ടായി, നല്ല പൈസ ഉണ്ടായി, നല്ല ബാങ്ക് ബാലൻസ് ഉണ്ടായി. ഇതോടൊന്നും പരലോകത്ത് രക്ഷപ്പെടൂല. ശരിയായ അക്കീതയും ശരിയായ അമലും വേണം. ശരിയായ ഈമാനും ശരിയായ അമൽസ്ഥാനും ഉണ്ടെങ്കിൽ മാത്രമേ നാളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിനെ സംബന്ധിച്ചായിരിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേട്ടിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് ഇസ്ലാമിലില്ല. എന്താ വിശ്വസിക്കേണ്ടത്? ഉപ്പാപ്പ വിശ്വസിച്ച പോലെ, ഉമ്മാമ വിശ്വസിച്ച പോലെ അങ്ങനെയല്ല. ശരിക്കും നമ്മൾ ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസം എന്താണെന്ന് ശരിയായ ആളുകളോട് ചോദിച്ച് പഠിച്ച് വായിച്ച് മനസ്സിലാക്കിയുമൊക്കെ നമ്മൾ നമ്മുടെ അഖീദ ശരിപ്പെടുത്തണം. എങ്കിൽ മാത്രമേ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ പലതും വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ശിർക്കിലും കുഫറിലും പെട്ടുപോയി ഈമാൻ നശിച്ച് പരലോകത്ത് നഷ്ടക്കാരിൽ പെട്ടുപോകും. നമ്മുടെ വിജയം എന്ന് പറയുന്നത് പരലോകത്തുള്ള വിജയമാണ്. പമൻ ജുഹസിഹ അനിന്നാരി വഉദുഖില ജന്ന ഫഖദ് ഫാസ്. നരകത്തിൽ നഗറ്റപ്പെടുകയും സ്വർഗത്തിൽ ആരെങ്കിലും പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്താൽ അവൻ വിജയിച്ചു എന്നാ പറഞ്ഞത്. ഓമ്പടെ വളരെ പാവപ്പെട്ടവനായി ജീവിച്ചവനായിരിക്കും, കഷ്ടപ്പെട്ടവനായിരിക്കും, പക്ഷെ പരലോകത്വം വിജയിച്ചു. ഇവിടെ ഒരുപാട് നേടി, 4 തലമുറക്ക് ജീവിക്കാനുള്ള സമ്പാദിച്ചു, പക്ഷെ പരലോകത്തേക്കുള്ള അക്കൗണ്ട് നോക്കുമ്പോ വട്ടപ്പൂജയായിരിക്കും. വല്ല കാര്യമുണ്ടോ? നമ്മളൊക്കെ ഇവിടെ പട്ടിയും പോത്തും ചത്തുപോകുന്നവരെ ചത്തുപോകേണ്ടവരല്ല. നമുക്ക് മരണാനന്തരം ഒരു ജീവിതമുണ്ട്. അള്ളാഹുവിൽ നിന്ന് പുറപ്പെട്ട് അള്ളാഹുവിലേക്കുള്ള യാത്രയിലാണ് നാം. ഒരിടത്താവളം മാത്രമാണ് ഈ ദുനിയാവ്. ഇവിടെ ശ്രദ്ധിച്ചാൽ മാത്രമേ മരണാനന്തര ജീവിതത്തിൽ നമുക്ക് രക്ഷ നേടാനാവുകയുള്ളൂ. മരണാനന്തരം സംഭവിക്കാതിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഇവിടെ കഥ പറഞ്ഞതല്ല, സംഭവിക്കുന്ന യഥാർത്ഥ സത്യങ്ങളാണതെല്ലാം. അതുകൊണ്ട് പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുകയും പരലോകത്തെ രക്ഷ നേടുന്നതിനെ കുറിച്ച് ഗൗരവപൂർവ്വം ആലോചിക്കുകയും വേണം. അതിനുള്ള അള്ളാഹു തന്നെ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه وسلم.